2020 ഒക്ടോബർ 4 ഞായറാഴ്ച വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന് അഞ്ജലി പുഷ്പാഞ്ജലി. നിലയ്ക്കാത്ത മധുരഗാനമാണ് എസ് പി ബാലസുബ്രഹ്മണ്യം. ലോകമെങ്ങുമുള്ള ആരാധകർ സ്വപ്നം കണ്ടതും ഹൃദയം നിറയെ പ്രണയിച്ചതും അദ്ദേഹത്തിന്റെ പാട്ടിന്റെ മാന്ത്രികതയാണ്. ഫീച്ചർ തയ്യാറാക്കിയത് കോവളം സതീഷ് കുമാർ. എസ് ജാനകി പാടാനായി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലെത്തുമ്പോൾ കയ്യിലൊരു ചെറിയ ബുക്കും ഒരു തൂവാലയും ഉണ്ടാകും. പാട്ടെഴുതി വെക്കാനാണ് ബുക്ക്. തൂവാല വെറുതെ കയ്യിൽ പിടിച്ചിരിക്കും. അതിലൊരു കൗതുകം തോന്നിയിട്ട് ഒരിക്കൽ എസ് പി ബാലസുബ്രഹ്മണ്യം റെക്കോർഡിംഗ് സമയത്ത് ആ തൂവാല തട്ടിയെടുത്തു. ജാനകിക്ക് ദേഷ്യം വന്നു. അപ്പുറത്തെ മുറിയിൽ സംഗീത സംവിധായകൻ ഇളയരാജയോട് തൂവാലക്കാര്യം പറയാതെ ജാനകി പരാതിപ്പെട്ടത് ഇങ്ങനെ: ഇന്ന് സുബ്രഹ്മണ്യൻ അങ്ങനെയാണ് ചിലപ്പോൾ ജാനകി എസ് പി ബിയെ വിളിക്കാറ്. റൊമ്പ കിണ്ടൽ പണ്ടറാർ. ഞാൻ നല്ല പാടുന്നത് അവന് പിടിക്കലേ, അതിനാൽ ഇതാ ഇതെല്ലാം പണ്ടറത്. എന്ത് ചെയ്തുവെന്ന് ഇളയരാജ ചോദിക്കും. കയ്യിലിരുന്ന തൂവാല എടുത്തതാണ് പ്രശ്നമെന്ന് എങ്ങനെ പറയും? പാടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും. ഉടനെ ഇളയരാജയുടെ ശാസന എത്തും. ഡേ ബാലു, എന്നടാ റെക്കോർഡിംഗ് മുടിയട്ടടാ. ഉടനെ എസ് പി ബിയുടെ മറുപടി: ഞാൻ ഒന്നുമേ ചെയ്യലടാ, ഇന്ത് അമ്മ എതുക്ക് സൊല്ലറാന്നേ എനിക്ക് തിരയല്ല. രാജ ചെറുതായെന്ന് ചൂടാകും. എസ് ജാനകിയെ ആശ്വസിപ്പിക്കും. ഇത്തവണത്തേക്ക് ക്ഷമിക്കണം എന്ന് പറയും. പിന്നീടൊരിക്കലും ഇത് ആവർത്തിച്ചപ്പോൾ കയ്യിൽ കിട്ടിയതെടുത്ത് അടിക്കാനായി ജാനകി ഓങ്ങും. എസ് പി ബി റെക്കോർഡിംഗ് റൂമിലൂടെ ഓടും. ഒരുനാൾ ജാനകിക്ക് വല്ലാതെ കോപം വന്നു. ഞാൻ പാടലേ, ഞാൻ പാടുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി കാറിൽ കയറിയിരുന്നു. കളി കാര്യമായോ എന്ന് ഇളയരാജ പേടിച്ചു. എന്നടാ ഇത്, റെക്കോർഡിംഗ് വന്ന് ചിന്നപ്പയും മാതിരി പെരിയങ്കുളോടെ പോയി കൂപ്പിട്ടു വാ അമ്മാവെ. ബാലു പുറത്തേക്ക് ഇറങ്ങി. ജാനകി കാറിലിരിക്കുന്നു. ജാനകി ഇരിക്കുന്ന വശത്തെത്തി എസ് പി ബിയെ കണ്ടതും തലവെട്ടിച്ച് അപ്പുറത്തെ വശത്തിരുന്നു. കറങ്ങി അപ്പുറത്തും എസ് പി ബി എത്തി. പിണക്കം മാറുന്നില്ല. ഒടുവിൽ കാറിലെ വിൻഡോ ഗ്ലാസ് തട്ടിയിട്ട് പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്ത് നീട്ടി. ഓട്ടോഗ്രാഫ് തരീങ്ങളാ? ജാനകിയും ചിരിച്ചുപോയി. നീ ഇന്തമാതിരിയെല്ലാം പണ്ണ, ഞാൻ പാട്ടുപാടെ വരമാട്ടെ എന്ന മുന്നറിയിപ്പോടെ വീണ്ടും സ്റ്റുഡിയോയ്ക്കുള്ളിലേക്ക്. ചിരിക്കും, ചിരിപ്പിക്കും, ആർക്കും ദ്രോഹം വരുത്താതെ സന്തോഷിക്കണം. അതായിരുന്നു എസ് പി ബി എന്ന എസ് പി ബാലസുബ്രഹ്മണ്യം. സംഗീതത്തിലെ 7 സ്വരങ്ങൾ എസ് പി ബി എന്ന 3 അക്ഷരങ്ങളിലേക്ക് കുടിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കണം ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്ത അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇത്രമേൽ ഒഴുകിപ്പരന്നത്. പിന്നണി ഗായകനാകുന്നതിന് മുമ്പ് എസ് പി ബാലസുബ്രഹ്മണ്യം നെല്ലൂരിൽ നടന്ന ഒരു പാട്ടു മത്സരത്തിൽ വിജയിച്ചു. അന്നേ പ്രശസ്ത ഗായികയായിരുന്ന എസ് ജാനകിയാണ് സമ്മാനം നൽകാനെത്തിയത്. എടാ ചെറുക്ക, നീ വലിയ ആളാകും എന്ന് എസ് ജാനകി എസ് പി ബിയോട് പറഞ്ഞു. എല്ലാ വേദിയിലും എസ് പി ബി ജാനകിയെപ്പറ്റി പറയും. ഞങ്ങൾ മത്സരിച്ചു പാടി. എന്റെ സംഗീതത്തിൽ അവനും അവന്റെ സംഗീതത്തിൽ ഞാനും പാടി. ഞാൻ അവനായി ഒന്നും ചെയ്തില്ല. അവന്റെ കഴിവുകൊണ്ട് ഇവിടെ വരെ. അവസാനമായി അവൻ പാടിയതും ഞങ്ങൾ ഒരുമിച്ചുള്ള പരിപാടിയിലായിരുന്നു. രോഗം മാറും, തിരികെ വരുമെന്ന് കരുതി. പക്ഷേ അവൻ പോയി, ജാനകിയമ്മ പറഞ്ഞു. ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ. 30 വർഷം മുമ്പ് ചെന്നൈയിലെ സുജാത സ്റ്റുഡിയോയിൽ ഒരു തെലുങ്ക് പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുന്നു. അന്ന് തുടക്കക്കാരിയാണ് കെ എസ് ചിത്ര. സംഗീത സംവിധായകൻ ട്യൂൺ കേൾപ്പിച്ചു. ഇനി പാടിയാൽ മതി. ചിത്രയ്ക്കെന്ന് തെലുങ്ക് വായിക്കാൻ അറിയില്ല. പാട്ടിലെ വരികൾ എസ് പി ബി ചിത്രയ്ക്ക് പറഞ്ഞുകൊടുത്തു. ചിത്ര അത് എഴുതി വെച്ച് റെക്കോർഡിംഗ് ആരംഭിച്ചു. ചിത്ര പല്ലവി പാടി. എല്ലാവരും ചിരിച്ചു. എസ് പി ബി മാത്രം ചിരിക്കാതെ പിടിച്ചു നിന്നു. ആ ട്യൂണിന് ഒപ്പിച്ച പാരഡിയായിരുന്നു എസ് പി ബി എഴുതി കൊടുത്തത്. അതാകട്ടെ സംവിധായകനെ കളിയാക്കുന്നത്. ചിരികേട്ട് വന്ന സംവിധായകന്റെ കമന്റ്: ചിത്ര, തെലുങ്കിൽ പാട്ടെഴുതി നമ്മളെ ആക്ഷേപിക്കുന്ന രീതിയിൽ വളർന്നു എന്ന് ചോദിച്ചു. ചിത്രയ്ക്ക് കരച്ചിൽ വന്നു. ഞാനൊന്നും ചെയ്തില്ല, ഇവർ പറഞ്ഞു തന്നത് എഴുതി പാടിയതാണ്. പിന്നീട് ചിത്ര തെലുങ്ക് പഠിച്ചു. കെ എസ് ചിത്രയ്ക്കൊപ്പമാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എസ് പി ബി പാടിയിട്ടുള്ളത്. അതിൽ കൂടുതലും തെലുങ്ക് ചിത്രങ്ങളായിരുന്നു. പുതുപുതു അർത്ഥങ്ങൾ എന്ന സിനിമയിൽ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ, ഞാൻ കൊണ്ട കാതലിക്ക് നീതാനേ സാക്ഷി എന്ന ഗാനം പാടുന്നതിന് മുമ്പ് ചിത്രയോട് എസ് പി ബി ചോദിച്ചു: ഗുരുവായൂരപ്പനെ അറിയാമോ? അറിയാം എന്ന് പറയുക മാത്രമല്ല കൃഷ്ണഭക്തയായ ചിത്ര വിശദീകരണവും നൽകി. മനസ്സില് പാട്ട് താനേ ഇരിക്കരുത്. കാന്തത്തിലേക്ക് എന്ന പോലെ ആകർഷിക്കുന്ന സ്വരത്തിനൊപ്പം ഗുരുത്വവും അലിഞ്ഞു ചേർന്നപ്പോഴാണ് ഇന്ത്യൻ സംഗീതത്തിലെ ഇതിഹാസമായി എസ് പി ബി മാറിയത്. തെലുങ്ക് സിനിമയിലൂടെ കോതണ്ടപ്പണി എന്ന സംഗീത സംവിധായകനാണ് എസ് പി ബിക്ക് മുന്നിൽ സിനിമയുടെ സ്വപ്നവാതിൽ തുറന്നത്. പിന്നീട് ചെന്നൈയിൽ ഒരു സ്റ്റുഡിയോ നിർമ്മിച്ചപ്പോൾ അതിന് നൽകിയത് കൈപിടിച്ചേർത്തിയ ഗുരുവിന്റെ പേര് കോതണ്ടപ്പണി സ്റ്റുഡിയോ. എഞ്ചിനീയറിംഗ് പഠനവുമായി ചെന്നൈയിൽ ചുറ്റിത്തിരിയുന്ന കാലത്ത് കോടമ്പക്കത്തെ സ്റ്റുഡിയോകളിലൊന്നിൽ എം കെ അർജുൻ പാട്ടിന് സംഗീതം നൽകുന്നത് കൊതിയോടെ നോക്കി നിന്ന കഥ പറഞ്ഞിട്ടുണ്ട് എസ് പി ബി. പിന്നീട് അർജുൻ മാഷിനെ കൊച്ചിയിൽ ആദരിച്ചപ്പോൾ അതിഥിയായെത്തിയ അദ്ദേഹം അർജുൻ മാഷിന് മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത ശേഷമാണ് എസ് പി ബി പാട്ടിലേക്ക് കടന്നത്. യേശുദാസാണ് മാനസഗുരുവെന്ന് പല വേദികളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിലെ വീട്ടിൽ യേശുദാസിന്റെ ആശ്ലേഷിക്കുന്ന ചിത്രം സ്ഥാപിക്കുന്നതിന് മുൻപേ ഹൃദയത്തിൽ ഗാനഗന്ധർവനെ അദ്ദേഹം ഗുരുവായി പ്രതിഷ്ഠിച്ചിരുന്നു. സംഗീതയാത്രയുടെ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി യേശുദാസിനും ഭാര്യ പ്രഭയ്ക്കും പാദപൂജ ചെയ്താണ് അദ്ദേഹം ലോക പര്യടനത്തിന് പുറപ്പെട്ടത്. ബാലു എത്രമേൽ എന്നെ സ്നേഹിച്ചിരുന്നു എന്നത് പറഞ്ഞറിയിക്കാനാവില്ല. അണ്ണ എന്ന ആ വിളിയിലെല്ലാമുണ്ട്. ഒരമ്മയുടെ വയറ്റിൽ പറന്നിട്ടില്ലെന്നേ ഉള്ളൂ. മുജ്ജന്മത്തിലെ സഹോദര ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അര നൂറ്റാണ്ടിലേറെയായുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. ഇക്കാലം അത്രയും പരസ്പരമുള്ള സ്നേഹവും കരുതലും ആദരവും കൂടിക്കൂടി വന്നിട്ടേയുള്ളൂ. യേശുദാസ് തന്റെ പ്രിയപ്പെട്ട എസ് പി ബിയെ പറ്റി കഥനഭാരത്തോടെ പറയുന്നു. സംഗീതം ശാസ്ത്രീയമായി അഭ്യസിക്കണമെന്ന് ഇടയ്ക്കിടെ ഞാൻ ബാലുവിനോട് പറഞ്ഞിരുന്നു. ബാലു ഒരു കച്ചേരി അവതരിപ്പിച്ച് കാണണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റിന്റെ പരിപാടിക്ക് ഞാൻ കച്ചേരി അവതരിപ്പിച്ച വേദിയിലും ഈ ആഗ്രഹം ഞാൻ പറഞ്ഞു. ബാലു ചിരിയുമായി തൊഴുതു നിന്നതേയുള്ളൂ. യേശുദാസ് ഓർക്കുന്നു. ഇളയനില പുഴുകിറതേ. മുഹമ്മദ് റാഫിയാണ് എസ് പി ബിയുടെ ഇഷ്ടഗായകൻ. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സംഗീത സംവിധായകനും ഒക്കെയായി നിറഞ്ഞെന്ന അദ്ദേഹത്തിന്റെ കരിയറിന് പക്ഷേ സാമ്യം കിഷോർ കുമാറിനോട്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ആന്ധ്രാപ്രദേശിൽ ജനിച്ച ബാലസുബ്രഹ്മണ്യം ഈ രണ്ട് ഭാഷകളിൽ മാത്രമല്ല കന്നഡത്തിലും മലയാളത്തിലുമൊക്കെ പാട്ടിന്റെ പാലാഴി തീർത്തു. ആഗ്രഹിച്ചപ്പോഴൊക്കെ വിന്ദ്യനപ്പുറത്തേക്ക് കടന്നുവെന്ന് ബോളിവുഡ് കീഴടക്കി. ഏക് ദുജെ കെ ലിയെ, ഹം ആപ്കെ ഹേ കോൻ, ചെന്നൈ എക്സ്പ്രസ് തുടങ്ങിയ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റാകുന്നത് എസ് പി ബിയുടെ പാട്ടുകൾ കൂടിയുള്ളതുകൊണ്ടാണ്. നടനെന്ന നിലയിൽ കൂടി കഴിവ് തെളിയിച്ച എസ് പി ബി സിനിമയിൽ നായകർക്കായി പാടുമ്പോൾ ശബ്ദവും നടനവും തമ്മിൽ വല്ലാത്തൊരു പൊരുത്തം ആസ്വാദകർ അനുഭവിച്ചു. പാടുന്നത് എസ് പി ബി ആയിരിക്കണം എന്ന് ചില നായക നടന്മാർ കരാറിൽ ഉൾപ്പെടുത്തുന്നിടത്തുവരെ കാര്യങ്ങളെത്തി. നടനായ ഇക്കാര്യത്തിൽ ഏറെ സഹായിച്ചതായി എസ് പി ബി തന്നെ പിന്നീട് ഓർത്തിട്ടുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്ന എസ് പി ബിയാണ് കമൽഹാസന് തെലുങ്ക് ചിത്രങ്ങളിൽ ശബ്ദം നൽകിയിരുന്നത്. ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ ബഹുമതി കിട്ടിയത് 25 തവണയാണ്. തുടിക്കറതേ നെഞ്ച്. രാഷ്ട്രീയത്തിലും പുതിയ സ്വപ്നങ്ങളുണ്ടായിരുന്ന എം ജി ആർ തനിക്കായി പുതുമയുള്ള സ്വരം തേടുന്ന കാലത്താണ് എസ് പി ബിയുടെ വരവ്. അടിമൈപ്പെണ്ണ എന്ന ചിത്രത്തിൽ എം ജി ആറിന് 1000 നിലവേവ എന്ന് തുടങ്ങുന്ന ഗാനവുമായി എസ് പി ബി തമിഴിൽ തുടങ്ങി. രോഗബാധിതനായി കിടന്നിട്ടും എസ് പി ബിയെ കൊണ്ട് തന്നെ ഗാനം പഠിക്കണമെന്ന തീരുമാനം എം ജി ആറിന്റേതായിരുന്നു. ടി എം സൗന്ദര്യരാജൻ തമിഴ് സിനിമ അടക്കി വാടുന്ന കാലമായിരുന്നു അത്. അഭിനയത്തിന്റെ കാതലുമായി ജമിനി ഗണേശൻ, ശബ്ദ നടന ഗാംഭീര്യത്തിന്റെ തികവുമായി നടികർ തിലകം ശിവാജി ഗണേശൻ, തിരയിൽ നിന്ന് തമിഴ് ജനതയുടെ മനസ്സിലെ ഏഴേ തോഴനായി നടന്നു കയറിയ എം ജി ആർ, ഇന്ദ്രജാലത്തിന്റെ ഞൊടിവേഗമുള്ള ചലനങ്ങളുമായി രജനീകാന്ത്, അഭിനയത്തിന്റെ ഉലക നായകനായി കമൽഹാസൻ, അതിനിടയിൽ റൊമാന്റിക് നായക സങ്കല്പമായി അരവിന്ദ് സ്വാമി, മോഹൻ, പ്രേക്ഷകന്റെ അഭിരുചിക്കനുസരിച്ച് സ്ക്രീനിൽ ഋതുക്കൾ മാറി വന്നു. എന്നാൽ എല്ലാ ഋതുവിലും തളർക്കുന്ന പൂമരം പോലെ എസ് പി ബി എല്ലാ നായക നടന്മാരുടെയും സ്വരമായി മാറി. എം എസ് വിശ്വനാഥൻ മുതൽ അനിരുദ്ധ് വരെയുള്ളവരുടെ ഇണങ്ങൾക്ക് സ്വര ഭംഗി ചേർത്തു. പ്രണയത്തിലും വിരഹത്തിലും കാരുണ്യത്തിലും വാത്സല്യത്തിലും കുസൃതിയിലും തമിഴന് എസ് പി ബിയുടെ സ്വരം കേട്ടാൽ മതിയെന്നായി. ആ മൂന്നക്ഷരം അവരുടെ വികാരമായിരുന്നു.